der auf seiner Blick ലോകത്തിന്റെ ഈ വർഷം അവസാനത്തിൽ പ്രോഗ്രാമുകളൊക്കെ പ്ലാൻ ചെയ്ത് 31st രാത്രിയിൽ അനൗൺസ്മെന്റും അഡ്വർടൈസ്മെന്റും ഒക്കെ നിങ്ങൾ ഒത്തിരി കാണുന്നുണ്ടായിരിക്കും. ദൈവമക്കളും 31st കേട്ടുകൊള്ളുന്നുണ്ട്, നമ്മളും കൂടുന്നുണ്ട്. ബൈബിൾ അങ്ങനെയൊന്നുമില്ല, പക്ഷെ നമ്മൾ കൂടുന്നത് ഒന്നുകൂടെ ഒരുമിച്ച് കൂടാനായിട്ട് പറ്റുമല്ലോ, അല്ലെങ്കിൽ ഇടദിവസം നമുക്ക് ഒരുമിച്ച് കൂടാനായിട്ട് സാഹചര്യമില്ല. 31st കൂടണമെന്ന് ഈശോ പറഞ്ഞിട്ടൊന്നുമില്ല. ഈ ഒരു വർഷത്തെ എല്ലാം കൂടെ ചേർത്ത് അതിന്റെ അവസാനം ഒരു നന്ദി പറയുന്നു, അത്ര വലിയ കാര്യമൊന്നുമല്ല. പിന്നെ അന്നെങ്കിലും ഒരു നന്ദി പറയുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. നന്ദി എപ്പോഴും ഉണ്ടാകേണ്ട കാര്യമാണ്. സ്തുതിയോടും സ്തോത്രത്തും സ്തുതിയും സ്തോത്രവും എപ്പോഴും ഉണ്ടാകേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞത് നാളുകൾ കഴിയുമ്പോൾ ചടങ്ങായിട്ട് പോകും, അതുകൊണ്ടാണ് ഓർപ്പിച്ചത്. പൗലോസിനെ പണ്ട് പറഞ്ഞപോലെ നമ്മളോട് ഇപ്പോൾ വരുമ്പോൾ ലേഖനം എഴുതുമ്പോൾ, ഇപ്പോഴും നിങ്ങൾ കാലങ്ങളും സമയങ്ങളും ഒക്കെ ആചരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയോ എന്നൊരു പക്ഷേ പൗലോസ് എന്ന് വരുമ്പോൾ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞ നാളുകൾ കഴിയുമ്പോൾ നമ്മൾ പാരമ്പര്യത്തിലേക്ക് വഴുതി വീഴാനായിട്ടുള്ളൊരു അപകട സാധ്യതയുണ്ട്. പാവത്തെക്കാളും ചില സമയങ്ങളിൽ വളരെ ശക്തമാണ് പാരമ്പര്യം. Do you know that? Tradition is more powerful than sin. കാരണം എന്നറിയോ, ഒത്തിരി പേര് പാപത്തെ കുറിച്ച് അത് അനുഭവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, പക്ഷെ പാരമ്പര്യം ഇടത്തില്ല. ഇത്ര സ്ട്രോങ് ആണ് പാരമ്പര്യം. ഒന്നും വേണ്ട, പെന്തക്കോസ് നാൾ കഴിഞ്ഞതിന് ശേഷം പോലും അപ്പോസ്തലനായ പത്രോസ് ഒരു പ്രാവശ്യം യാക്കോവിന്റെ എടുക്കുന്ന, അതുവരെ പത്രോസ് ജെന്റൈൽസ് ജാതികളെ ആൾക്കാരുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ഭയങ്കര കൂട്ടായ്മയൊക്കെയാണ്, തുളകേവിയുടെ സൗര സ്തോത്രം എന്നൊക്കെ പറഞ്ഞിട്ടിരുന്ന, അപ്പോഴാണ് ജെയിംസ് യാക്കോവിന്റെ എടുക്കുന്ന കുറെ ആൾക്കാർ വരുന്നത്. അത് കേട്ടുടനെ എന്നെ സംബന്ധിച്ചറിയോ, പത്രോസ് ഞാൻ വിചാരിക്കുന്ന ഇങ്ങനെയാണ്, സ്വന്തം പിന്നെ ഇപ്പം വരാം എന്ന് പറഞ്ഞ പതിയൊന്ന് മൂങ്ങി അവിടെ. കാരണം ഇസ്രായേൽക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ജാതീയമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ചിന്തിക്കാൻ പറ്റില്ല. ജെയിംസിന്റെ ജീവിതത്തിന്റെ അവസാനം വരെയും ചരിത്രത്തിൽ ഇങ്ങനെ പറയുന്ന അദ്ദേഹം പള്ളിമുറിയാൻ ഏഷ്യൻ ടെമ്പിൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ പോലും പാരമ്പര്യത്തിന്റെ ശക്തി ഭയങ്കരമാണ്. പക്ഷെ പൗലോസ് റാഡിക്കലാണ് ഇഷ്ടപ്പെടുന്നത്. പൗലോസ് പറഞ്ഞു, പത്രോസേ ഇത്രയും നേരം നീ ജാതികളുടെ കൂടെ ആഹാരം കഴിച്ചിട്ട് ഇപ്പൊ നീ മാറുന്നോ? കാരണം എന്താണ് പൗലോസ് അങ്ങനെ പറഞ്ഞതറിയോ? കാരണം സുവിശേഷമല്ലായിരുന്നെങ്കിൽ അവിടെ കൊണ്ട് അവസാനിച്ചനെ. കാരണം ക്രിസ്തുവേശുവിൽ യഹൂദനെന്നോ യവനെന്നോ ബർബരനെന്നോ ജ്ഞാനിയെന്നോ ഒന്നുമില്ല, ക്രിസ്തുവേശുവിൽ എല്ലാവരും ഒന്നത്രേ. കാരണം അപ്രകാരം ഒരു വ്യത്യാസം അവിടെ കാണിച്ചെന്ന് വന്നു കഴിഞ്ഞാൽ രണ്ട് തട്ടായി പോയനെ, യഹൂദനും ജാതിയും രണ്ടായി പോയനെ. പൗലോസ് സ്ട്രോങ് സ്റ്റാൻഡ് എടുക്കുക, സ്ട്രോങ് സ്റ്റാൻഡ് എടുക്കുക. ഞാൻ പറഞ്ഞത് പാരമ്പര്യം വളരെ സ്ട്രോങ് ആണ്. അവിടെ നമ്മൾ പറയല്ലോ പാരമ്പര്യ സഭകൾ എന്ന് പറയും, ഏതിനാ ഉദ്ദേശിക്കുന്നത്? എനിക്ക് എല്ലാവർക്കും മനസ്സിലായി എന്താ പാരമ്പര്യ സഭകൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, മനസ്സിലായില്ലായിരുന്നു? നിങ്ങൾ കേട്ടില്ല, ഇങ്ങനെ പറയാൻ്റെ ബുദ്ധിമുട്ടായിട്ട്. നമ്മൾ സാധാരണ പറഞ്ഞ പാരമ്പര്യ സഭകൾ എന്ന് പറഞ്ഞാൽ റോമൻ കാത്തലിക് ചേർച്ച്, ട്രഡീഷണൽ ചേർച്ച്, ജാക്കോബി ചേർച്ച് ഇസ് എ ട്രഡീഷണൽ ചേർച്ച് എന്നൊക്കെ നമ്മൾ പറയുന്നത് അല്ലേ. പാരമ്പര്യ സഭകൾ ഇപ്പോൾ വന്ന് മറ്റ് സഭകളും പാരമ്പര്യത്തിലേക്ക് വഴി വീണ് തുടങ്ങി. ഒരാൾ പറഞ്ഞു കുറെ വർഷം മുൻപ് 50 പഴക്കമുള്ള സഭയെന്ന് പറഞ്ഞു. എത്ര? 50 പഴക്കമുള്ള സഭ. ഞാൻ പാരമ്പര്യം എന്നാ അറിയാവോ, വളരെ പെട്ടെന്ന് വചനത്തിൽ നിന്ന് മാറിയുള്ള ആചാരങ്ങളാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. വചനത്തിൽ നിന്ന് മാറിയുള്ള ആചാര്യങ്ങളാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞത് നമുക്കിതൊക്കെ ചെയ്യാം, ഇതെല്ലാം കർത്ത ഒരുമിച്ച് കൂടി കർത്താവിനെ മഹത്വപ്പെടുന്ന സമയങ്ങളായിട്ട് നമുക്ക് എടുക്കാം ഈ കാര്യങ്ങൾ. അല്ലാതെ 31st അവസാനം ആ 12 മണി അടിക്കുമ്പോൾ ഒരു ഹല്ലേലൂയ പ്രൈസിനോട് പറഞ്ഞില്ലെങ്കിൽ എന്തേ സംഭവിക്കുന്നതായും പേടിക്കരുത്. ഒന്ന് മൂടി പതിച്ചു കിടന്ന് ഉറങ്ങിക്കോ, ഒരു ഇടിവിട്ട് നിങ്ങൾക്ക് അടുത്ത വർഷം സംഭവിക്കത്തില്ല. എഴുതി വെച്ചു തരാം 31 തീയതി 12 മണിക്ക് മൂടി പൊതച്ച് കിടന്നുറങ്ങിയാൽ ഒന്നും സംഭവിക്കത്തില്ല ഞാൻ പറഞ്ഞു. അങ്ങനെ 12 മണിക്ക് ഹല്ലേലിയ പറയുന്നില്ലേ, അതിന് വലിയ അല്ലാത്ത സമയത്തൊന്നും ഒരു ഹല്ലേലിയായ സ്തോത്രവും ഇല്ല. 31 12 ആകുമ്പോ ഹല്ലേലൂയ എന്ന് പറയുന്ന ഒരു പ്രസാദം ദൈവത്തിനില്ല. ചൈറ്റപ്പം വേണ്ടതാണല്ല. 31 ഒരുമിച്ച് കൂടി ഹല്ലേലിയ പറയുന്ന കുഴപ്പമുണ്ട്, ഒരു കുഴപ്പം ഇല്ലെന്ന്. അത് 31 രാവിലെ പറയുന്നു, 1 വൈകിട്ട് പറയുന്നു, 2 പറയുന്ന പോലെ തന്നെ ഉള്ളൂ 31 വൈകിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ ഒരുമിച്ച് കൂടുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഒരവസരം കൂടെ ഒരുമിച്ച് കൂടാനായിട്ട് കിട്ടുമല്ലോ സ്തോത്രം. അല്ല, 31 വൈകിട്ടത്തെ വലിയ പ്രത്യേകത ഒന്നും ഇല്ല. അന്ന് നന്ദി പറയുന്നതിന് വലിയ പ്രത്യേകത ഒന്നും, സ്വർഗത്തിൽ നടന്ന വലിയ കുരുക്കൊന്നും ഇല്ല. നമുക്ക് ഇമോഷണലി ഒരു വർഷക്കാലം ദൈവം നടത്തി, ഒരു കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതിന്റെ സ്പിരിറ്റ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ടായിരിക്കും. ചെയ്യുന്നോണ്ട് തെറ്റല്ല, പക്ഷെ അതാണ് ഏറ്റവും വലിയ സംഭവം എന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് അന്വേഷമായില്ലെന്ന് കരുതുന്നു. ഈ 31 വൈകുന്നേരം നമ്മുടെ ഒരു സാക്ഷിയുണ്ട്. നമ്മുടെ സാറിന് സാക്ഷ്യം പറയാനായിട്ട് 31 വൈകുന്നേരം സമയം എടുക്കാറുണ്ട്. കാരണം നമുക്ക് എപ്പോഴും സാക്ഷി പറയാനുള്ള ഒക്കേഷൻസ് ഇല്ലാത്തതുകൊണ്ട് മിക്കവാറൊക്കെ അല്ലെ വൈകുന്നേരത്തെ കൂട്ടായ്മ ഉള്ളത് നമ്മൾ പറയാറുണ്ട്. ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് അങ്ങനെ അധിക സമയം വേണ്ടി കിട്ടാറില്ല, അങ്ങനെ എടുക്കാറില്ല. അതുകൊണ്ട് നമ്മൾ സാധാരണ 31 വൈകുന്നേരം സാക്ഷ്യം പറയും, ഞാനും പറയും, നമ്മളെല്ലാവരും പറയും. ഒരു കുഴപ്പമില്ലല്ലോ, അത് നിങ്ങളൊരു പാരമ്പര്യമാണെന്ന് ഇരിക്കുന്നത്. ധൈര്യമായിട്ട് പറയാം, എപ്പോഴാണ് അവസരം കിട്ടുന്നത് എന്ത് ചെയ്തോ കർത്താവിനെ കുറിച്ചുള്ള സാക്ഷ്യം പറഞ്ഞോളൂ. കർത്താവ് നമ്മുടെ ചിന്തി ചെയ്തത് ഒരു വർഷം മുഴുവൻ ആലോചിച്ചിട്ട് എന്തെങ്കിലും കിട്ടായിരിക്കുമോ? കാരണം എന്തെങ്കിലും കിട്ടും. ചിലർക്കാണെങ്കിൽ കഴിഞ്ഞ ദിവസം ചെയ്ത് കർത്താവ് ചെയ്ത കാര്യമായിരിക്കും. ചിലർക്ക് പക്ഷെ അത്രയും കിട്ടി, ഒരു മാസം മുമ്പായിരിക്കും. വാട്ട് എവർ മേ ബി, യു ക്യാൻ ഷെയർ, ഒരു കുഴപ്പമില്ല. പക്ഷെ സാധാരണ കേട്ടുവരുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? 31 വൈകിട്ടത്തെ സാക്ഷി, നമ്മുടെ നാട്ടിൽ പറഞ്ഞവർ ആണ്ടറുതി യോഗം എന്നാണ്. ആണ്ടറുതി, ആണ്ടിന്റെ അവസാനത്തെ യോഗം എന്നുള്ള സാക്ഷിയുണ്ട്. 2013 ജാനുവരി ആദ്യം ഒത്തിരി തീരുമാനങ്ങൾ എടുത്തു. 2013 അവസാനമായപ്പോ എനിക്ക് മനസ്സിലായി ഒന്നും അനുസരിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഈ വർഷവും ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പോവാ, എടുക്കാൻ പോവാ. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയിലാണ് ഈ പുള്ളിക്കാരന്റെ തീരുമാനമൊക്കെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് നമ്മൾ മാത്രമല്ല തീരുമാനം എടുക്കുന്നത്, വിശ്വാസികൾ മാത്രമൊന്നുമല്ല തീരുമാനം എടുക്കുന്നത്. ലോകത്തിൽ എല്ലാവരും തീരുമാനം എടുക്കുന്ന ഒരു സമയമാണ് വർഷത്തിന്റെ അവസ്ഥ ആദ്യം തുടക്കം ജാനുവരി 1. ഏറ്റവും കൂടുതൽ മദ്യപാനികൾ തീരുമാനം എടുക്കുന്നപ്പോഴാണ് അറിയാമോ? ജാനുവരി 1. എന്തോ ഒരു തീരുമാനം. ചിലരുടെ 3 നിൽക്കും, ചിലരുടെ പിറ്റേ ദിവസം രാവിലെ വിറ തുടങ്ങുന്നു, 2 തുടങ്ങുന്നു, അവസാനിക്കും. ഒരു ദിവസവും ചിലരുടെ നിൽക്കും, ചിലരുടെ 3 നിൽക്കും. ഒരാഴ്ച വരെ പിടിച്ചിരിക്കുന്നവരുണ്ട്, ചിലർ 1 വരെ പിടിച്ചിരിക്കുന്നു. 1 കഴിയുമ്പോഴത്തേന് ആരെങ്കിലും ഒരാൾ വിളിച്ചു, 2 അടിച്ചു, തീരുമാനം ഡിം കഴിഞ്ഞു. വേറെ ഒരു ഡയറി ഇടാൻ തീരുമാനം എടുക്കും. ഒത്തിരി പേര് ഡയറി നോക്കി അറിയാം, ജാനുവരി 1-5 വരെ ഡയറിയിലുണ്ട്. പിന്നെ ഡയറി ഇടാൻ തീരുമാനം എടുക്കുന്നവര്, സിഗരറ്റ് വലി നിർത്താൻ തീരുമാനം എടുക്കുന്നവർ, എല്ലാവർക്കും പറ്റിയൊരു ദിവസമാണ് എന്ത്? ജാനുവരി 1. ഞാനിപ്പോ എന്റെ ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. ചെറുപ്പത്തില് ഈ ജാനുവരി 1 അന്ന് അല്ലെങ്കിൽ എല്ലാ മാസം 1 ഈ എന്താ പറഞ്ഞേ, ചില അടുത്ത വീട്ടിലെ ചില ആൾക്കാരൊക്കെ വന്ന് പറയും വീട്ടിലൊന്ന് കയറണം കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, രാവിലെ ചെന്ന് അവിടെ ചെറിയ കട്ടങ്കാപ്പി പിടിച്ച് തിരിച്ചു വരും. കാരണം എന്നാ, ചെന്നാൽ ഐശ്വര്യമാണെന്ന്. നമ്മളെ കാര്യം മുടിഞ്ഞു കിടക്കുകയാണെങ്കിലും അവരുടെ ഐശ്വര്യം കിട്ടിക്കോട്ടെ. അവിടെ പോയി പലതുകാരും വെച്ചാൽ അതൊന്ന് കയറും. അങ്ങനെ ഒത്തിരി പാരമ്പര്യങ്ങൾ അങ്ങനെയുണ്ട്. അങ്ങനെ ചെറുപ്പം വരെ അപ്പം 1 എന്തെങ്കിലും എന്നാ എന്തെങ്കിലും കുഴപ്പമൊക്കെ വന്നിട്ടുണ്ടോ? 1 ആയിരുന്നു എന്ന് പറഞ്ഞാൽ 1 പ്രശ്നം ഉണ്ടായാൽ ആ മാസം മുഴുവൻ എന്താ, അയ്യോ എന്തൊക്കെ അന്ധവിശ്വാസങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ ജാനുവരി 1 എല്ലാരും ഭയങ്കര ടെൻഷൻ. അന്ന് രാവിലെ അപ്പവും ഇറച്ചിക്കറിയാം. കാരണം എന്തറിയോ, ആ വർഷം മുഴുവൻ അങ്ങനെ ആയിരിക്കണം. അന്നല്ലാതെ വേറെ ആ വർഷം ഒരു ദിവസം പോലും പിന്നെ അങ്ങനെ അപ്പം ഇറച്ചിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ തലയ്ക്കകത്ത് പാരമ്പര്യം എന്തുമാത്രം ശക്തമാണെന്ന് ചിന്തിച്ചു നോക്കിയത്. അങ്ങനെ ആരെങ്കിലും തലയ്ക്കകത്തുണ്ടായി അവർക്ക് വിട്ടുപോകാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, അതൊക്കെ വിട്ടുപോട്ടെ ഈ പാരമ്പര്യങ്ങളൊക്കെ. 1 ഒരു പ്രത്യേകത ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ നമ്മളെടുക്കുന്ന തീരുമാനം, നമ്മളെടുക്കുന്ന തീരുമാനം, എന്തൊക്കെ തീരുമാനം എടുക്കുന്നേ? പക്ഷെ എന്നെ തീരുമാനം എടുക്കുന്നൊന്നും ആരും ഇതുവരെ സാക്ഷ്യം പറഞ്ഞ് കേട്ടിട്ടില്ല കേട്ടോ. ഇവിടെ ഈ സാക്ഷ്യം പറഞ്ഞതൊക്കെ ഞാൻ ഒത്തിരി തീരുമാനം എടുത്തു, ഒന്നും അനുസരിക്കാൻ പറ്റിയില്ല, എന്താണെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ സഹോദരങ്ങളെ, ഈ തീരുമാനം എടുത്താൽ അനുസരിക്കാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞിരുന്നു. ഈ ജാനുവരി 1 ഉം നിങ്ങൾ തീരുമാനമെടുത്താലും നിങ്ങൾക്ക് അനുസരിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? ഒത്തിരി ബാക്കിയുണ്ട്. റോമാലകന് എട്ടാം അധ്യായം അതിന്റെ മൂന്നാമത്തെ വാക്യം,
ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ സാധിക്കുവാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിന് ശിക്ഷ
കണ്ടോ? ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് സാധിക്കാൻ കഴിയാഞ്ഞതിനെ, ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ. അപ്പോൾ ജഡത്തിന് എന്തുണ്ടെന്നാ പറഞ്ഞേ? ബലഹീനതയുണ്ടെന്ന് പറഞ്ഞു. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമോ? അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യത, നമ്മളെ കൊണ്ട് ന്യായപ്രമാണം അനുസരിക്കാൻ കഴിയത്തില്ല. നമ്മെ കൊണ്ട് കുറെ തീരുമാനങ്ങളൊക്കെ എടുത്താൽ അത് അനുസരിക്കാനായിട്ട് കഴിയത്തില്ല. ഇങ്ങനെ പോയി കുഴപ്പമാണെന്നറിയോ? എടുക്കുന്ന തീരുമാനം നല്ലതാണ്, പക്ഷെ കുഴപ്പം എന്റെ ജഡമാണ്. ഫ്ലഷ്ലി നേച്ചർ എന്നാണ് ഇംഗ്ലീഷ് വന്നിരിക്കുന്നത്. ഫ്ലഷ്ലി നേച്ചർ എന്ന് പറഞ്ഞാൽ എനിക്ക് ആദാമിൽ നിന്ന് കിട്ടിയ എന്തുകൊണ്ട്? പാപജഡം ആദാമിന്ന് കിട്ടിയത്. ഇതിന് ഗോഡ്ലി ആകാനായിട്ട് പറ്റത്തില്ല. എത്ര തീരുമാനം എടുത്താലും പറ്റത്തില്ല. ഇത് നമ്മൾ ആദ്യം അറിയുന്നിടത്ത് വെച്ചാ നമ്മുടെ ആത്മീയത രക്ഷപ്പെടാൻ പോകും. ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യം ഇതാണ്. അതുകൊണ്ട് പൗലോസ് തിരിച്ചറിഞ്ഞ കേട്ടോ. പൗലോസ് പറയാണ്, എന്റെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല. എന്താ? ഇൻ മൈ ഫ്ലഷ് ദേർ ഈസ് നത്തിങ് ഗുഡ് ഇൻ മീ. ഒരു നന്മയും എന്റെ ജഡത്തിൽ എന്ത് ചെയ്യുന്നില്ല? വസിക്കുന്നില്ല. അപ്പൊ നമ്മൾ ആദ്യം അത് തിരിച്ചറിയണം. വീക്ക്നെസ് ഓഫ് ദ ഫ്ലഷ്, ജഡത്തിന്റെ ബലഹീനത. വായിച്ചു നിങ്ങൾ റോമലായ ഏഴാം അധ്യായത്തില് തൊട്ട് മുകളില് ഒരു വാക്യം നമ്മളോട് കാണുന്നുണ്ട്. അതിന്റെ പതിനാലാം വാക്യം 7:14 റോമൻസ്.
ന്യായപ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നുവല്ലോ. ന്യായവും ജഡമയ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല ഭയക്കുന്നതിനെയത്രേ ചെയ്യുന്നത്.
കണ്ടോ? പോലീസ് പറയാണ്, ഞാനോ ജഡമയ ആൻഡ് സോൾഡ് ടു സിൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവനാണ്. നന്മ ചെയ്യണം എനിക്ക് ആഗ്രഹമുണ്ട്. ലോകത്തിലുള്ള എല്ലാവരുടെയും ആഗ്രഹം എന്ത് ചെയ്യണമെന്നാണ്? നന്മ ചെയ്യണമെന്ന് ആഗ്രഹം. ഞാൻ കഴിഞ്ഞ ദിവസം ചിലരോടൊക്കെ സംസാരിച്ചപ്പോഴത്തേന് അവര് കൂട്ടുകാരെ ഒരുമിച്ച് ചേർന്ന് ഈ ചിലരെ കണ്ടപ്പോഴത്തേന് വേറെ എല്ലാം കണ്ടു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാ വർഷവും ഞങ്ങളുടെ കോളേജിലെ കൂട്ടുകാർ ഒരുമിച്ച് ചേരും, പക്ഷെ ഇടക്കിടയ്ക്ക് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്തെങ്കിലും വേണ്ടേ? അതിനുവേണ്ടി ഞങ്ങൾ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഞങ്ങളൊരു ചാരിറ്റി ഒരു പരിപാടി തുടങ്ങി. എന്നിട്ട് ഇടക്കിടയ്ക്ക് മെയിലൊക്കെ അയച്ച് ചോദിക്കും, നീ എന്തെങ്കിലും ചാരിറ്റിക്ക് പൈസ ഇടുന്നുണ്ടോ? ഇവരാരും ആത്മീയൊന്നും ആയതുകൊണ്ടല്ല, ഒരുമിച്ച് കൂടാനായിട്ട് ഒരു ഒരു മീഡിയമായിട്ട് കണ്ടൊരു കാര്യം എന്താ? ചാരിറ്റി, നന്മ പ്രവർത്തിക്കുക. കമ്പനികൾ ചാരിറ്റി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ലോകത്തിൽ ഇങ്ങനെ ചാരിറ്റിയുടെ കളിയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് കാശുണ്ടാക്കാൻ ഏറ്റവും വലിയ മാർഗം ചാരിറ്റിയാണ്. ഇതും കൂടാതെ ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിലെ മിക്കവാറൊക്കെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അവര് വരുന്നൊറ്റ കാര്യമാണ്, ഞങ്ങൾ ഇന്നേ ആശ്രമത്തിൽ നിന്ന് വരുന്നു, ഇന്ന കാര്യം വരുന്നു, പഴയ തുണി കൊടുത്താൽ മതി, അല്ലെങ്കിൽ സാധനം കൊടുത്താൽ മതി. ചിലർ ഒരു റിക്വസ്റ്റോട് പറയും, ഞങ്ങൾ വർഷത്തിൽ ഒരു പ്രാവശ്യമേ വരുന്നുള്ളൂ, അതുകൊണ്ട് എന്തൊക്കെ തരണം. ശരിയാ, കാരണം ഈ ഏരിയ എല്ലാം കവർ ചെയ്ത് കഴിയുമ്പോഴത്തേനും അടുത്ത ദിവസം അറിയാം, 365 ദിവസം പോകാനുള്ളത് ബാംഗ്ലൂർ പട്ടണത്തിൽ തന്നെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ചാരിറ്റിയുടെ കളിയാണെന്ന് ഞാൻ പറഞ്ഞേ. എല്ലാവരുടെ ഹൃദയത്തിൽ എന്തുണ്ട്? നന്മ ചെയ്യാനായിട്ട് എന്തുണ്ട്? ആഗ്രഹമുണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷെ പൗലോസ് പറയുകയാണ്, പക്ഷെ എനിക്കൊരു പ്രശ്നമുണ്ട്, ഐ ഹാവ് എ പ്രോബ്ലം. എന്താ പ്രശ്നം അറിയോ? എന്റെ ഞാൻ ജഡമയൻ, ഐ ആം ഓഫ് ദ ഫ്ലഷ്, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ. ഐ ആം സോൾഡ് ടു സിൻ. എന്റെ ദൈവം പറഞ്ഞു, എന്റെ ഈ ജഡത്തിന് ഒരു നന്മയും വസിക്കുന്നില്ല. ഇതാണ് പൗലോസിന് കിട്ടിയ റവലേഷൻ. വീണ്ടും താഴേക്ക് വായിച്ചു നോക്കിയേ, എന്റെ 13-ാം വാക്യം, അല്ല 18-ാം വാക്യം. എന്നിൽ എന്ന് വെച്ചാൽ,
എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല.
കേട്ടോ, നന്മ ചെയ്യാനുള്ള ഒരു താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നോ ഇല്ല. ലാസ്റ്റ് ഏറ്റവും അവസാനം പൗലോസിന്റെ നിലവിളിയാണ്. ആദാം മുതൽ ഇങ്ങോട്ടുള്ള സകല മനുഷ്യരുടെ നിലവിളി പൗലോസ് പറയാണ്, ഓ വാട്ട് എ റിച്ച്ഡ് മാൻ ഐ ആം, ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മോശമായ ഒരു വാക്കില്ല കേട്ടോ. വാട്ട് എ റിച്ച്ഡ് മാൻ ഐ ആം അമായി എന്ന് പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം എന്നെ പോലൊരു ഗതികെട്ടവൻ വേറെ ആരാണ്? എന്നെ പോലൊരു ഗതികെട്ടവൻ വേറെ ആരുമില്ല. എന്നെ പോലൊരു നിർഭാഗ്യം വേറെയില്ല. എന്നെ പോലൊരു അരിഷ്ടം വേറെയില്ല. നിലവിളിക്കുക. ഇതെല്ലാം മനുഷ്യന്റെയുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രോബ്ലമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, തീരുമാനം എടുത്താലും 1-ാം തീയതി തീരുമാനം എടുത്താൽ 3-ാം തീയതിയോ 5-ാം തീയതിയോ 7-ാം തീയതിയോ അത് അവസാനിക്കും. അതിന്റെ പ്രത്യേക ബോധത്തില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞാൻ നിങ്ങളോട് ചോദിച്ചത് ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താ പറയുക? ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം പ്രാർത്ഥിക്കാനായിട്ടാണ്. നിങ്ങൾ അതിനെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. 1 മണിക്കൂർ പ്രാർത്ഥിക്കാൻ എത്രത്തോളം കഷ്ടപ്പെടണം അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കി, സ്തോത്രം 1.5 മണിക്കൂറായിട്ടുള്ളൂ ഇല്ലേ? ബുദ്ധിമുട്ടില്ലേ പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങളാരും? പക്ഷെ നേരെ മറിച്ച് 4-5 മണിക്കൂർ വാച്ച് പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടോ? 4-5 മണിക്കൂറിൽ നമ്മൾ വേണം വൈകുന്നേരം വരെ എന്ത് ചെയ്യും? പിന്നെയാണ് നമ്മൾ പോകുന്നില്ല, പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്റ്റെപ്പിൽ അവിടെ നിന്ന് അവിടെ നിന്ന് കുറച്ച് നേരം പറഞ്ഞ് പിന്നെ താഴോട്ടിറങ്ങി അവിടെ നിന്ന് കുറച്ച് നേരം പറഞ്ഞ് തീരുന്നില്ല കാര്യം. പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോഴത്തേനും ആയിക്കോട്ടെ കിട്ടും, നമ്മൾ ആ പാട ക്ഷീണോ എന്തോ ഒരു പ്രശ്നം. ഞാൻ പറഞ്ഞെന്താ അറിയോ, നിങ്ങൾ തിരിച്ചറിയണം സോഹരങ്ങളെ, ഇത് ജഡത്തിന്റെ ബലഹീനത. ഏത് ഈ വചനം വായിക്കാൻ ബുദ്ധിമുട്ടാണോ? എനിക്ക് ബുദ്ധിമുട്ടാണ്. എനിക്ക് വചനം വായിക്കാൻ എന്താ പാടാ? വേറെ ഏത് പുസ്തകം അതിനോട് ബന്ധപ്പെട്ട പുസ്തകം പോലും ഇതിനെ വായിക്കാം, ബുദ്ധിമുട്ടില്ല. പക്ഷെ വചനം വായിക്കാൻ എന്തൊരു പാടല്ലേ. കുറച്ച് സമയമൊക്കെ നമ്മൾ പിടിച്ചു നിൽക്കുക, നമ്മളൊരു അധ്യായമൊക്കെ ഒന്ന് എടുത്ത് വായിച്ച് ശ്രദ്ധിച്ച്. ദൈവത്തിന്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അല്ലാത്ത കാര്യം ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇനി വചനം വായിക്കുന്നതിന് പകരം എന്നാ നിങ്ങളോട് കുക്ക് ചെയ്യാൻ പറഞ്ഞാല് എപ്പ ചെയ്യുന്ന ചോദിച്ചാൽ മതി, ഒരു ബുദ്ധിമുട്ടും ഇല്ല അല്ലേ. ഇനി ഒന്നും വേണ്ട, ഇവിടുത്തെ കൂട്ടായ്മയിൽ ഇവിടുത്തെ കാര്യങ്ങൾ ഇപ്പൊ സഹോദരിമാരോട് പറയാണ് നിങ്ങൾക്ക് 2 ഓപ്ഷൻ തരാം. ഒന്നില്ലെങ്കിൽ 1.5 മണിക്കൂർ പ്രാർത്ഥിക്കുക, ഇല്ലെങ്കിൽ ഇവിടെ മുഴുവൻ അടിച്ചു വാരിയിടുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും തെരഞ്ഞെടുക്കുന്നത്? ഇവിടെ ഇപ്പൊ അടിച്ചു വരിയേക്കാന്ന് പറയും. ഞാൻ പറഞ്ഞു വന്നത്, ഈ ആത്മീയമായ കാര്യങ്ങൾ, ആത്മാവിന്റെ കാര്യങ്ങൾ എന്റെ ജഡത്തിന് താല്പര്യമുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്റെ ജഡത്തിന് ഒട്ടും താല്പര്യമുള്ളൊരു കാര്യമല്ല ആത്മീയ വിഷയങ്ങൾ. ഒരു സപ്പോർട്ടും ഇല്ല. ഇതാ പോലീസ് നിലവിളിക്കുന്നത്. അത് മാത്രമല്ല, സപ്പോർട്ട് ഇല്ലെന്ന് മാത്രമല്ല, ഇത് പാപത്തിന്റെ ഒരു ചെറിയ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ശ്രദ്ധ പോവുകയും ചെയ്യാം. പാപത്തിലേക്കുള്ള ചായ്വ് നമ്മൾ എത്ര വലുതാണെന്ന് ചിന്തിച്ചു നോക്കി. അതുകൊണ്ട് മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ കേൾക്കാനായിട്ട് നമുക്ക് എന്തൊരു ക്യൂരിയോസിറ്റി അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? രഹസ്യങ്ങൾ കേൾക്കാൻ ആരുടെയെങ്കിലും ഒരു ഡയറി അവിടെ ഇരിക്കുക, ആരുമില്ലെങ്കിൽ ഒന്നെടുത്ത് മറിച്ചു നോക്കുക അല്ലേ? ക്യൂരിയോസിറ്റി ഭയങ്കര കൂടുതലാണ് നമ്മുടെ. ക്യൂരിയോസിറ്റി ഹാസ് നോ ക്യൂർ എന്ന് പറഞ്ഞ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ ജൂബിലർ പ്രോഗ്രാം നടത്തിയപ്പോഴത്തേക്ക് പറഞ്ഞു, ക്യൂരിയോസിറ്റി ഹാസ് നോ ക്യൂർ. അല്ലേ, പാപം ചെയ്യാനുള്ള താല്പര്യം നമ്മുടെ ഉള്ളിൽ നമ്മൾ കാണുന്നുണ്ടോ? അത് ശരി, നന്മ ചെയ്യാനുള്ള ആത്മീയമായ കാര്യങ്ങൾക്കുള്ള താല്പര്യത്തെക്കാൾ എത്രയോ അധികമാണ് പാപത്തിനുള്ള താല്പര്യം നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നത്. വചനം കേൾക്കുമ്പോഴത്തേന് ശ്രദ്ധിച്ചാൽ മതി, ഒരു മുക്കാ മണിക്കൂറൊക്കെ ആവുമ്പോഴത്തേന് മതിയ വാച്ചല കാണുമോ? സിനിമ കണ്ടപ്പോ വാച്ച് നോക്കി ആരെങ്കിലും ഉണ്ടോ? അവാർഡ് പിന്നെ കണ്ടാ പോലും നോക്കത്തില്ല, നമ്മളെ കണ്ടതുപോലെ തന്നെ പറിച്ചു വെച്ചിരിക്കുകയാണ് അതിലോട്ട്. അവാർഡ് ഫിലിം കണ്ടാ പോലും വാച്ച് നോക്കത്തില്ല. പക്ഷെ വചനം കേൾക്കുമ്പോ 40 45 ബ്രദറെ ഉപദ്രവിക്കല്ലേ എന്നുള്ള ആ നിലവിളിയാണ് മോത്തത് കാണുമ്പോ ഞാൻ തന്നെ നിർത്തി പറഞ്ഞേ, പിന്നെ എനിക്ക് മുമ്പോട്ട് പോകാനേ തോന്നില്ല. പക്ഷെ പൗലോസ് വളരെ സ്ട്രോങ് ആയത് പുള്ളിക്കാരൻ വീണ്ടും പ്രസംഗിച്ചു, ദേ കിടക്കുന്ന യൂത്തിക്കോസ് മോളിൽ താഴെ അതൊക്കെ ഒന്ന് ശബ്ദം കേട്ടു താഴെ ഓൺ ദ സ്പോട്ട് എന്ത് ചെയ്തു, ആൾ മരിച്ചുപോയി. പൗലോസ് ആയാണ് വിയപ്പിച്ചു, എനിക്ക് എന്ന കൃപയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിന്ന് പ്രസംഗിച്ച് അത്ര നീട്ടിക്കൊണ്ട് പോകത്തില്ല. മാക്സിമം ഒരു 45 മിനിറ്റ് 50 മിനിറ്റൊക്കെ എനിക്ക് ടെൻഷനാണ്, കാരണം ചിലപ്പം ഹൃദയം ഉപദ്രവിക്കുന്നത് ഞങ്ങളെ പോകട്ടെ. ഞാൻ പറഞ്ഞു വന്ന സ്വരം അതേ പറ്റൊരു സിനിമയാണെങ്കിലും ആത്മീയമോ ജഡികോ എന്ത് സിനിമയെങ്കിലും ആയിക്കോട്ടെ, 2.5 മണിക്കൂർ ഷോലെ 2.5 മണിക്കൂർ 3 മണിക്കൂറാണല്ലോ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കണ്ണുപറിക്കാതെ കേൾക്കും. കാരണം നമ്മുടെ ജഡത്തിന്റെ താല്പര്യം എപ്പോഴും പാപകരമായതിലേക്കാണ്, നമ്മുടെ ജഡത്തിനൊട്ടും താല്പര്യമില്ലാത്തത് ആത്മീയമായ കാര്യങ്ങളിലേക്കാണ്. ഉപവാസം എടുക്കുന്നവർക്ക് അറിയണം, ഞാൻ കഴിഞ്ഞ ദിവസം യൂത്തിനോടൊക്കെ പറഞ്ഞു, ഈ കർത്താവ് പറഞ്ഞാൽ ഉപവസിക്കുമ്പോൾ നിങ്ങളുടെ മുഖം ഒന്നും എന്ത് ചെയ്യരുത്, വാടിയിരിക്കരുത്, തല രണ്ട തേക്കണം, ആ ഒന്നും ഇവിടെ പറയേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. അത് ഉപവസിക്കുന്നിടത്ത് പറഞ്ഞാൽ പോരെ, ഉപവാസം എക്സ്ട്രാ ഉള്ളതാണ് കർത്താവ് പറഞ്ഞു. പരീക്ഷമാർ 1, 2 പിന്നെ ഇത് കൂടാതെ 40, 15 എന്നൊക്കെ പറഞ്ഞ അവർക്ക് ഒത്തിരി ഉപവാസം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നമ്മൾ ഇരുന്ന് ഒരു നേരം ഉപവസിക്കുമ്പോ തന്നെ ആലോചിച്ചേക്കും, രാവിലെ ഒരു നേരം ഭക്ഷണം കഴിച്ചില്ല ചത്തുപോകും. പക്ഷെ 11 മണിയൊക്കെയാ പിന്നെ വെപ്രാ നോക്ക, വയറിങ്ങനെ കിടന്ന് കത്തുക. അപ്പൊ നമ്മൾ അന്നേരത്തെ ചിന്ത തന്നെ അറിയോ, ഒരു ജ്യൂസ് കുടിച്ചേക്കാം, ലിക്വിഡ് അല്ലേ, ഖരമായിട്ടൊന്നും കഴിക്കരുതല്ലേ ഉള്ളു, സോളിഡായിട്ടൊന്നും കഴിക്കരുത്, എന്നാ ഒരു ജ്യൂസ് കുടിച്ചേക്കാം. ഞാൻ പറഞ്ഞത് സൗരങ്ങളുടെ ആത്മീയമായ കാര്യങ്ങൾക്ക് നമ്മുടെ ജഡത്തിന്റെ യാതോ ഒരു സപ്പോർട്ടും ഇല്ലെന്ന് പറഞ്ഞു തന്നെ. ചില പറയും എന്റെ ഭർത്താവ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല പ്രാർത്ഥനയിൽ, ഭാര്യ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞത് ഭർത്താവും ഭാര്യയും പോട്ടെ, ഇവിടെ നമ്മുടെ ജഡം പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്, ഇതാണ് ഏറ്റവും വലിയ എതിരാളി. ഭർത്താവും ഭാര്യയൊക്കെ പോട്ടെ, ആരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ പിടിച്ചു നിൽക്കാം, പക്ഷെ ഇവിടെ പ്രശ്നക്കാരൻ ഇവിടെ നമ്മുടെ ജഡം തന്നെയാണ്. ഇങ്ങനൊരു നേച്ചർ നമ്മുടെ ഉള്ളിലുണ്ടെന്ന് നമ്മൾ ആഴത്തിൽ നിന്ന് തിരിച്ചറിയണം സഹോദരൻ. അത് ഞാൻ എത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നേ, എന്റെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല, ഒരു നന്മയില്ല. അതിനെന്താ ദൈവം ചെയ്ത്? ഉള്ളിരിക്കുകയാണ് ജഡത്താലുള്ള ബലഹീന നിമിത്തം. റോമൻ 8:3 വായിച്ചു, ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായ പ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തം അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ദൈവം ആദ്യം ചെയ്ത കാര്യം പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. യേശു നമ്മുടെ പാപങ്ങൾ ചുമതുകൊണ്ട് ക്രൂശിൽ കയറിയപ്പോൾ നമ്മുടെ മേലുള്ള ശിക്ഷ യേശുവിന്റെ മേലായി. അവന്റെ ബെനിഫിറ്റ് എന്നാ? ഒന്നാമതാമത് വിശ്വസിക്കുന്നു. അപ്പൊ എന്നെ സംഭവിക്കുന്നറിയാവോ? അടുത്ത വാക്യത്തിൽ എന്റെ കീയുടെ കിടപ്പുണ്ട്. 4 വാക്യം, ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്നു നമ്മിൽ ന്യായ പ്രമാണത്തിന് നീതി നിവൃത്തിയാകേണ്ടത് തന്നെ. ദൈവിച്ചതെന്നറിയോ? ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നു. ഗോഡ് സെൻഡ് ഹിസ് സ്പിരിറ്റ് ഇൻസൈഡ് അസ്. കാരണം കർത്താവിന് മനസ്സിലായി നമ്മുടെ ജഡത്തില് ഒരു നന്മയും ഇല്ലാത്തതുകൊണ്ട് ഇതിനെ ഡീൽ ചെയ്യാൻ ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ, ആത്മാവ്. അതുകൊണ്ട് വീണ്ടും ജനിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ വീണ്ടും ജനനം എന്ന് പറയുന്നത് തന്നെ, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു എന്ന് പറഞ്ഞാൽ ഒരുവന്റെ ഉള്ളിലേക്ക് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്ത് ഈ ജഡത്തിന്റെ ടെൻഡൻസിയെ അല്ലെങ്കിൽ ജഡത്തിന്റെ ബലഹീനതയെ ഓവർകം ചെയ്യാൻ അവനെ സഹായിക്കുക. ഇതിനാ പരിശുദ്ധാത്മാവിനെ പ്രാഥമികമായി ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ള ഒരാൾക്ക് മാത്രമേ ജഡത്തിന്റെ ശക്തിയെ ജയിക്കാൻ പറ്റുള്ളൂ. ശ്രദ്ധിച്ചോളാം, പത്രോസ് എപ്പോഴാണെന്നറിയാമോ യേശുവിനെ എന്നാ മൽക്കോസിനെ വാളെടുത്ത് വെട്ടിയത്? എപ്പോഴാണ്? യേശു അപ്പുറത്തുണ്ട്. നമ്മൾ പറയാന്നറിയോ, യേശു കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ യേശു കൂടെ ഉണ്ടായിട്ട് കൊടുത്തു പത്രോസിന് വെട്ടത്. മനസ്സിലായോ? യേശു കൂടെ നിൽക്കുമ്പോഴാണ് പത്രോസ് വാളെടുത്ത് വെട്ടിയത്. യേശുവിനെ എവിടെ, യേശു തൊട്ടടുത്ത് നിൽക്കുമ്പോഴാ അവൻ തള്ളി പറഞ്ഞത്. അപ്പോഴാ യേശു തിരിഞ്ഞു നോക്കിയത് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കിയാൽ കാണാൻ പറ്റുന്ന ഡിസ്റ്റൻസിൽ യേശു ഉണ്ട്. നമ്മളൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ എന്നെ ചെയ്യും? നമ്മളെന്നാ പറഞ്ഞേ, ബ്രദറെ യേശു കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്നാ വിഷയം? പക്ഷെ യേശു കൂടെ ഉണ്ടായിട്ടും പത്രോസ് വാളെടുത്ത് വെട്ടി. പത്രോസ് തള്ളി പറഞ്ഞു. യേശു കൂടെ നിൽക്കുമ്പോ അതിനേക്കാൾ രസമല്ല, ശിഷ്യന്മാരൊറ്റ ഓട്ടം ഓടിയിട്ട്. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ ഓടി പറഞ്ഞ് പുല്ല് പോലും കിടക്കത്ത്, ലാലവിന്റെ അവരോടി. ഇടയ്ക്കൊരാൾ തിരിഞ്ഞു വന്നു, ഷിമാറെ കൂടുതലുള്ള ഒരാളല്ല, മർക്കോസ് എന്നാ പറയപ്പെടുന്നേ, പത്രോസിന്റെ ശിഷ്യനായിരുന്ന മർക്കോസ്. മർക്കോസ് വലിയ പമി വന്നു, അമ്മ യേശു എന്നാ സംഭവിക്കുന്ന അറിയാൻ വേണ്ടിയിട്ട്. അവനെ പിടിച്ചപ്പം അവൻ ഉടുപ്പോടൊട്ട് ചോടിയതാ പറഞ്ഞു. ഉടുപ്പ് പോയാ പോട്ടെ, ജീവൻ രക്ഷപ്പെടുക എന്നുള്ളത് കാര്യമോ? യേശു കൂടെ ഉണ്ടെങ്കിലും ഇവരുടെ ജീവിതത്തിൽ പരാജയത്തിന്റെ അങ്ങേറ്റോ? ആരും ചോദിക്കും. പത്രോസ് കാതിലിട്ടാ വെട്ടി കിട്ടിയത്, പെട്ടെന്നിക്കട്ടെ വെട്ടി. കാരണം ചെവി ആരും വെട്ടി കളയുന്നില്ല, ഇന്ന് വരെ അങ്ങനെ ചെവി വെട്ടി കളഞ്ഞ പരിപാടിയില്ല, പെട്ടെന്നിക്കട്ടെ വെട്ടിയിട്ടുള്ളൂ. യേശു കൂടെ നിൽക്കുമ്പോൾ ഒരുത്തന്റെ പെട്ടെന്നിക്കട്ട് വിട്ട് ആരാ കൂടെ 3 വർഷക്കാലം ജീവിച്ചവനാ? പിന്നെ വൈ അതാ ജഡത്തിന്റെ ബലഹീനത എന്ന് പറയുന്നത്. അതാ ജഡത്തിന്റെ ബലഹീനത. യേശു കൂടെ ഉണ്ടെങ്കിൽ വിട്ടു. അതുകൊണ്ട് കഥ പറഞ്ഞേ, ഞാൻ ഭൂമിയിൽ തീയിടുവാൻ വന്നിരിക്കുന്നു, അതിപ്പോഴേ കത്തിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അതിനാ പരിശുദ്ധാത്മാവ്, ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് ചെന്ന് പിതാവിനോട് ചോദിച്ച് പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദം നിങ്ങൾക്ക് തരും. പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദം തരും. ഈ പരിശുദ്ധാത്മാവിനെ വീണ്ടും ജനിക്കുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിലാക്കുക ചെയ്യുന്നു, ഉള്ളിലാക്കുക. ഇതെന്നറിയോ, ഈ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നാൽ, കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ ആത്മാ ഉള്ളിൽ യേശു ഉള്ളിലായതുകൊണ്ടാണ്, യേശു ഉള്ളിൽ നിന്നാണ് എന്റെ അർത്ഥം. യേശു ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജഡത്തിന്റെ ബലഹീനതകളെ നമുക്ക് അതിജീവിക്കാനായിട്ട് കഴിയത്തുള്ളൂ. പ്രൈസ് ദ ലോർഡ്. യേശു ഉള്ളിലെത്തുക, ഇതാ വീണ്ടും ജനനത്തിന്റെ ശക്തി. യേശു ഉള്ളിൽ വന്ന് യേശു എന്ത് ചെയ്യാറിയോ, ഈ ജഡത്തിന്റെ ബലഹീനതയെ അതിജീവിക്കുവാൻ വേണ്ട കരുത്ത് നമുക്ക് തരിക. ശിംശോൻ സിംഹത്തെ കീർക്കളഞ്ഞവനാ ശിംശോൻ, ശക്തൻ. പക്ഷെ ഒരു പെണ്ണിന്റെ മുൻപിൽ അവൻ പരാജയപ്പെട്ടുപോയി. അവന്റെ ശക്തിയുടെ രഹസ്യം പറഞ്ഞു കൊടുത്തു, അവന്റെ പ്രതിഷ്ഠ തെറ്റിപ്പോയി. ദാവീദ് സിംഹത്തെ മാത്രമല്ല കരടിയും കൂടെ കീറിക്കളഞ്ഞവനാ, പക്ഷേ അവനും പരാജയപ്പെട്ടുപോയി. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവരാജ്യത്തിലുള്ള ഏറ്റവും ചെറിയവൻ അവനേക്കാളും വലിയവൻ. ആരെ കുറിച്ച് പറഞ്ഞേ? യോഹന്നാൻ സ്നാപകനെ കുറിച്ച്. യോഹന്നാൻ സ്നാപകൻ പഴയ നിയമത്തെ കൂടെ പ്രതികരിക്കുന്ന ഒരാളാണ്. അത് ദൈവരാജ്യത്തിലുള്ളവന്റെ പ്രത്യേകത, ദൈവരാജ്യത്തിലുള്ള ഏറ്റവും ചെറിയവൻ പോലും പഴയ നിയമത്തിലുള്ളവനേക്കാളും വലിയവനാ. എന്താ റീസൺ? കാരണം പഴയ നിയമത്തിൽ അവരുടെ മേൽ ആത്മാ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ ചെയ്യാൻ ആത്മാവ് വന്നു. അവരെന്ത് ചെയ്തു? ഫെലിസ്തീനെ, അവൻ സിംഹത്തെ വലിച്ചു കയറി. ആത്മാവ് വന്നു, ഫെലിസ്തീനെ കൊന്നു. ആത്മാവ് വന്നു, പുറമേ ഉള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ ആത്മാവ് സഹായിച്ചു. എന്നാൽ പുതിയ നിയമത്തിന്റെ പ്രത്യേകത, യേശു കർത്താവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ കാലഘട്ടം മാറി, കാര്യങ്ങൾ മാറി. ഇപ്പോൾ യേശു ഉള്ളിൽ വരികയാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഉള്ളിൽ ഇരുന്നുകൊണ്ട് ഇവരെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുക. ഇപ്പൊ ചിലർക്കൊരു സംശയമായ ബ്രദർ, അങ്ങനെയാണെങ്കിൽ ഞാൻ വീണ്ടും ജനിച്ചിട്ടും എനിക്ക് ഇപ്പോഴും ഒക്കെ പരാജയം ഉണ്ടാകുന്നുണ്ടല്ലോ. അടുത്ത ചോദ്യം നമ്മൾ അഡ്രസ് ചെയ്യുന്ന ഒരു കാര്യം ഇതാ, ഞാൻ വീണ്ടും ജനിച്ചു പക്ഷേ ഇപ്പോഴും പരാജയം ഉണ്ടാകുന്നുണ്ടല്ലോ എനിക്ക്. അതിന്റെ റീസൺ എന്നറിയോ? ഒരു റീസൺ, ഈ പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ടെന്നുള്ള ഒരു കാര്യം തിരിച്ചറിയാതെ ജീവിക്കുന്നോണ്ടാണ്. ഒന്നാമത്തെ തിരിച്ചറിവ് ഈ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിലുണ്ടെന്നുള്ളൊരു തിരിച്ചറിവാണ്. വീണ്ടും ജനിച്ച എല്ലാ ദൈവത്തിന്റെ ഉള്ളിലും പരിശുദ്ധാത്മാവുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? തിരിച്ചറിയുന്നില്ല. കേട്ടാം, ബാക്കി ബാക്കി വായിച്ചു നോക്കി, അതിന്റെ 21 അല്ല 8:11 വായിച്ചു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, കണ്ടോ ഏതാത്മാവ് ഇത്? യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്, കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ്, ഈ ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ. അർത്ഥം എന്നാ? ദൈവാത്മാവ് എവിടെ വസിക്കുന്നേ? നമ്മിൽ വസിക്കുന്നു. ഈ തിരിച്ചറിവ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ വാച്ച്മാന്റെ ഒരു എക്സാമ്പിൾ ഞാൻ എന്നെ ഭയങ്കര ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാ, നിങ്ങളുടെ പോക്കറ്റിൽ 2 രൂപയാണ് കിടക്കുന്നതെങ്കിൽ, 1 രൂപയോ 2 രൂപയാണ്, നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കുമോ? നമ്മളിന്ന് രാവിലെ പോകുമ്പോൾ 2 രൂപ നമ്മുടെ ഓഹരി ഉണ്ടായിരുന്നു, നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കാറു പോലുമില്ല. ബസ്സിൽ പോകാനാണെങ്കിൽ BTS കാരൻ ചോദിക്കുമ്പോഴേ നമ്മൾ ചിന്തിക്കുള്ളൂ, ആ അയ്യോ ചില്ലറുണ്ടോ അല്ലെങ്കിൽ. പക്ഷെ നേരെ മറിച്ച് നിങ്ങളൊരു 10 ലക്ഷം രൂപയായിട്ട് നടക്കുകയാണെങ്കിൽ എന്നാ ചെയ്യും? എങ്ങനെയൊക്കെ നടക്കുന്നേ? ഇടയ്ക്കിടയ്ക്ക് തപ്പുന്നു ഉണ്ടോ? ഇല്ലേ. ഞാനാണെങ്കിൽ 10,000 രൂപ എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ തന്നെ ബൈക്കെല്ലാരും കേട്ടതില്ല, കാരണം ലിസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ. കാരണം എനിക്കൊരു പേടി അവൻ പോയതായിരിക്കുന്നത്, ശരിക്കൊരു പേടി നിങ്ങൾ അടിച്ചോണ്ട് പോകുന്നു. പക്ഷെ 10 ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആയിരിക്കും നമ്മൾ നടക്കുന്നത്. ചിന്തിച്ചു വെക്കി, ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കും, ആ 10 ലക്ഷം ഉണ്ടോ ഉണ്ടോ പോയോ ഉണ്ടോ, നിങ്ങൾ എവിടം വരെ പോകുന്നു അവിടം വരെയും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ചിലർ പരിശുദ്ധാത്മാവിനെ വിലയില്ലാത്ത 1 രൂപ പോലും 2 രൂപ പോലും കരുതുന്നേ. പരിശുദ്ധാത്മാവാണെന്ന് ചിന്തിക്കുന്നു പോലുമില്ല, പക്ഷെ അവൻ വിലയില്ലാത്ത 1 രൂപ 2 രൂപ പോലെയല്ല, അവൻ പിതാവിന്റെ ആത്മാവ്, അവൻ വിലയുള്ളവനാണ്. ഇതാണ് നമ്മുടെ ഒരു മെയിൻ പ്രോബ്ലം. വീണ്ടും ജനിച്ച ദൈവമക്കളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അവരുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവർ തിരിച്ചറിയുന്നില്ല. വാക്യോ ഒത്തിരിയുണ്ട്, ഞാൻ എടുക്കുന്നില്ല. നിങ്ങൾക്ക് അറിയാവുന്ന വാക്യോ 1 കൊരിന്ത്യർ 6, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലേ? ഡു യു നോട്ട് നോ ദാറ്റ് യു ആർ ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്? ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു. ഈ തിരിച്ചറി വളരെ പ്രധാനപ്പെട്ട സ്വരങ്ങളെ, തിരിച്ചറി വളരെ പ്രധാനപ്പെട്ട. ഇടക്കിടയ്ക്ക് എപ്പോഴും ഓർമ്മ വരുന്നല്ലേ ഞാൻ പറഞ്ഞത്, പക്ഷെ ഇടക്കിടയ്ക്ക് നമ്മൾ തപ്പി നോക്കുന്ന പോലെ ഇടക്കിടയ്ക്ക് നോക്കൂ, എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. എന്റെ കണ്ണുകൾ തെറ്റിപ്പോകുമ്പോൾ പെട്ടെന്ന് എന്റെ ഉള്ളിൽ ചിന്ത വന്നതെന്നറിയോ? എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എന്റെ വാക്കുകൾ ഒരു ബൗണ്ടറി ക്രോസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞോണം, ആകാത്തൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ചേർത്ത് എഴുതിയിരിക്കുക എഫേസ്യർ 5, എഫേസ്യർ 4. പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ബോധ്യം ഇല്ലാത്തവർക്ക് ഒരിക്കലും പാപത്തിന്മേലൊരു ജയകരമായ ജീവിതം ജീവിക്കത്തില്ല. 2 ദിവസം അപ്പായിട്ട് നിൽക്കും, അടുത്ത ദിവസം ദേഹം കിടക്കും താഴെ, പിന്നെ 2 ദിവസമൊക്കെ ഒരു പ്രാർത്ഥനയും എന്നെ പറഞ്ഞ കാര്യമൊക്കെയാണ്, വീണ്ടും ഒന്ന് പൊങ്ങി വരും, അപ്പോഴത്തേക്ക് കിടക്കും താഴെ. ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണത്. വണ്ടി എന്നാ വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ എന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞ സ്വരങ്ങളെ, ഈ ആത്മാവുണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ ഹൃദയത്തെ ഇടയ്ക്കിടയ്ക്ക് നിന്നൊരു സ്തോത്രം ചെയ്യണം. അറിയാമേ, നീ എനിക്ക് പരിശുദ്ധാത്മാവിനെ തന്നല്ലോ, സ്തോത്രം. ഈ പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ തിരിച്ചറിയുന്ന എന്നറിയാമോ, നാം ദൈവത്തിന്റെ മക്കളാണെന്നുള്ള തിരിച്ചറിവ് പോലും ഈ ആത്മാവിലൂടെയാണ്. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. ഇപ്പൊ നാം ദൈവമക്കളാണെന്നുള്ള ആഴമായ ബോധ്യം, അത് ഈ പ്രസംഗിക്കുമ്പോൾ കാര്യമല്ലേ ഈ പറഞ്ഞു. പ്രസംഗിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നും നമ്മളെല്ലാവരും ആരാണ്, ദൈവമക്കൾ അല്ലാത്തവർക്ക് പോലും തോന്നും ദൈവമക്കളാണ്, അതാണല്ലേ നമ്മൾ പ്രസംഗിക്കുന്നത്. പക്ഷെ നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ഞാൻ ദൈവത്തിന്റെ പൈതലാണെന്നുള്ള ഒരു ബോധ്യം, ഹൃദയത്തിൽ ഒരു തുടിപ്പും ഒരു സന്തോഷവും ഒരു സ്തോത്രവും ഒക്കെ അവിടെ ഓർത്താൽ മതി. എന്താണെന്നറിയാവോ, പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് സാക്ഷി പറയുക, മോനെ നീ ആരെന്നറിയാവോ, നീ ദൈവത്തിന്റെ പൈതലാ. പറ്റിയിരിക്കുമ്പോഴേ അറിയാൻ പറ്റുന്നേ കൃത്യമായിട്ട്. മീറ്റിംഗിൽ ഒന്നും അറിഞ്ഞിട്ട് കാര്യമില്ല. ആത്മീയ കാര്യങ്ങൾ ശരിക്കും അറിയാൻ പറ്റുന്നെങ്കിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അറിയാൻ പറ്റുന്നു. കുറച്ചുകൂടെ പറയണമെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് അറിയുന്നത് ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ്. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അതാണ് ഒറ്റയ്ക്കിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഒറ്റയ്ക്കിരിക്കുമ്പോ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയും. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ഒത്തിരി കാര്യങ്ങൾ എന്ത് ചെയ്യും, ഇടപെടും. ദൈവത്തിന്റെ പൈതലാണെന്നുള്ള ഒരു ബോധ്യത്തിൽ വേണം നമ്മൾ നടക്കാൻ ഞാൻ പറഞ്ഞു. എവിടെയായിരുന്നാലും ഇടയ്ക്ക് മറന്നു പോകും, പക്ഷെ എന്നാൽ ഇടയ്ക്ക് നോക്കണം, ഓ ഞാൻ ആരാ, ഞാൻ ദൈവത്തിന്റെ പൈതലാ, ദൈവത്തിന്റെ പൈതലാ. ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞില്ല എന്റെ കൂട്ടുകാരുടെ കൂടെ അവരോട് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ പോയപ്പോ ഞാൻ പോയ വഴി ഞാൻ ചിന്തിച്ചു, ദൈവമേ ഉഴപ്പത്തിൽ നടന്ന കൂട്ടുകാരൊക്കെയാ, ഞാൻ എങ്ങനെയായിരിക്കും അവരെ ഫേസ് ചെയ്യുന്നത്. എന്റെ ബോധ്യങ്ങൾ മാറി, എന്റെ എല്ലാ കാര്യങ്ങളും മാറി, പക്ഷെ എങ്കിലും പഴയ സ്ഥലം, പഴയ ക്യാമ്പസ്, പഴയ കൂട്ടുകാരെ, പഴയ ഓർമ്മകൾ, പഴയ ചിന്തകൾ, ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് പോയപ്പോഴത്തേനുണ്ടല്ലോ ഞാൻ നോക്കിയപ്പോ ഒരു വീടിന്റെ മോളിൽ ഒരു വീടിന്റെ ഭിത്തി അതിന്റെ വാക്യം, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തെളിഞ്ഞിരുന്നു. കാരണം ഞാൻ വീക്കാണ്, എന്റെ ജഡത്തിലൂടെ തന്നെ ഇല്ലെന്നുള്ളതാണ് പ്രശ്നം. എന്റെ ജഡം എപ്പോഴും എന്ത് ചെയ്യാനാണ് സാധ്യത ഉള്ളത്, എന്റെ ജഡം എപ്പോഴും ആ പഴയ കൂട്ടുകാരുടെ അടുക്കലേക്ക് പോകാനായിട്ടുള്ള താല്പര്യമുള്ളൊരു ജഡമാണ്. പക്ഷെ മറിച്ച് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞ കർത്താവ്, അവന്റെ കൃപ, അവന്റെ ബലം, അവന്റെ ശക്തി, അതിനെ നമ്മൾ അതുകൊണ്ട് നമ്മൾ ഓർക്കം ചെയ്യും. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആദ്യം സെൽഫ് ഇൻട്രഡക്ഷൻ, എല്ലാവരും അവരാരൊക്കെയാണെന്ന് പറഞ്ഞത്, എല്ലാവരും പറഞ്ഞു ഞാൻ വില്ലേജ് ഓഫീസറാണ്, വേറൊരാൾ പറഞ്ഞു ഞാൻ സയന്റിസ്റ്റാണ്, വേറൊരാൾ പറഞ്ഞു എന്നെയാണ്. ഞാൻ പറഞ്ഞു ഏറ്റവും അവസാനം പറയുന്നുള്ളൂ, എനിക്ക് ഇച്ചിരി കൂടുതൽ പറയാനുണ്ട്, എനിക്ക് ഇതുകൊണ്ട് ഏറ്റവും അവസാനം പറയുന്നുള്ളൂ. ഞാൻ ആദ്യം എഴുന്നേറ്റ് വന്നു, ഞാൻ ആദ്യം ചെയ്തായിരുന്നു കണ്ണടച്ച് ഒരു പാട്ട് പാടാൻ പോണ എന്ന് പറഞ്ഞു, ഞാൻ കണ്ണടച്ച് ഒരൊറ്റ പാട്ട് പാടി, കണ്ണ് തുറന്നാ ഇവര് തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പാടാൻ വേണ്ടിയിട്ട്. എനിക്ക് മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ, അവർക്കാർക്കും മാറ്റം വന്നിട്ടില്ല. നമ്മുടെ കണ്ണടച്ച് ഒറ്റ പാട്ട് പാടിയതോടുകൂടി എനിക്ക് ധൈര്യമായി. ഇടയ്ക്കിടക്കുള്ള ചോദ്യങ്ങളുടെ നടുവിലും ഞാൻ ഒരു വിധത്തിൽ എന്റെ സാക്ഷ്യം തികച്ചു. എല്ലാം പറയാൻ സമയമൊന്നും തന്നില്ല അവര്, അവർക്ക് മനസ്സിലായിട്ടില്ല. എങ്കിലും കുറച്ച് കാര്യങ്ങൾ എന്റെ ജീവിതത്തിലെ മാറ്റത്തെ കുറിച്ച് പറയാൻ, യേശു എന്റെ ജീവിതത്തെ മാറ്റി, ദൈവത്തിന്റെ സ്നേഹം എന്നെ രൂപാന്തരപ്പെടുത്തി എന്ന് പറയാൻ കർത്താവ് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞു വന്ന സാധനങ്ങളെ നമ്മുടെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ലെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കുന്നില്ലെങ്കിൽ, ദൈവത്തിന്റെ കൃപ നമ്മളെ മേൽ ചൊരിയപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ പാപത്തിലേക്ക് വഴി പോവും. ഇത് തിരിച്ചറിയണം. ഇത് നമ്മൾ തിരിച്ചറിയാത്തടത്തോളം കാലം നമ്മൾ എപ്പം വേണ്ട വീഴാം. ദൈവമക്കളുടെ ഏറ്റവും വലിയ പ്രശ്നം അറിയാം, ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ദൈവം പരിശുദ്ധാത്മാ നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ള ചിന്ത. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധാത്മാ ഉണ്ടായിട്ട് കാര്യമില്ല, പരിശുദ്ധാത്മാ ഉണ്ടെന്ന് ഓർക്കണം. രണ്ടാമത് ദൈവത്തിലുള്ള ആശ്രയം, അത് രണ്ടാമത്തെ ഏരിയ. ദൈവത്തെ ആശ്രയിക്കുന്നു. അനേകരുടെ പ്രശ്നം അവർ ദൈവത്തെ ആശ്രയിക്കാത്തത് കൊണ്ട് അവർ വീണു പോകുന്നത്. കോപിക്കരുന്ന ആഗ്രഹമുണ്ട്, ശരിയാ പൗലോസ് പറഞ്ഞ പോലെ ബുദ്ധി കൊണ്ട് ആഗ്രഹമുണ്ട്, കോപിക്കരുത്. പഴയ സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യുക, പൊട്ടിത്തെറിക്കുക. എന്താ റീസൺ? റീസൺ ദൈവത്തിൽ ആശ്രയിച്ചില്ല. എന്താ ദൈവത്തിൽ ആശ്രയിക്കാന്ന് പറഞ്ഞാൽ, എന്റെ ജഡത്തിൽ ഒരു നന്മയില്ല, ഞാൻ കോപിക്കാൻ സാധ്യതയുള്ള ഒരാൾ ആളാ എന്ന് തിരിച്ചറിയുന്നത് എന്ത് ചെയ്യുന്നറിയാവോ, അവൻ സിറ്റുവേഷൻ വരുന്ന മുമ്പ് പ്രാർത്ഥിക്കും, ദൈവമേ ഞാൻ ഇന്നയാളെ കാണാൻ വേണ്ടി പോവാ, വീട്ടിലോട്ട് വരുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കും, കർത്താവ് വീട്ടിലോട്ടാ പോകുന്നത്, പിള്ളേരുണ്ട്, പ്രശ്നമുണ്ട്, എന്ത് ചെയ്യും, ആ വ്യക്തി പ്രാർത്ഥിക്കും ആ സിറ്റുവേഷൻ, കർത്താവ് എന്നെ സഹായിക്കണം, എന്നെ സഹായിക്കണം ഈ സാഹചര്യത്തിൽ. ഇന്റർനെറ്റ് നോക്കാനായിട്ട് ഇന്റർനെറ്റ് സെർച്ച് ചെയ്യുമ്പോഴും അവർ പ്രാർത്ഥിക്കും. ഇവിടെ ഇന്റർനെറ്റ് സെർച്ച് ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കും എത്ര പേരുണ്ട്, കൈയൊന്നും പോക്കണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇതിന്റെ മുമ്പ് ഇരുന്നവ കർത്താവ് എനിക്ക് പുതിയ ചിന്ത തന്നു. കർത്താവ് പറഞ്ഞു, മോനെ എടാ, ഇത് മൊത്തം ഭൂതം സംഭവമാണ്, ഇത് മൊത്തം അതുകൊണ്ട്. അപ്പൊ എനിക്ക്, അപ്പൊ എനിക്ക് സ്ക്രീൻ കണ്ടപ്പോ എനിക്ക് ഭൂതത്തെ പോലെ തോന്നി എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞത് ഭൂതം ഒന്നല്ല, പറഞ്ഞത് ഒരു ഡിമോണിക് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ഏരിയയാണ് നമ്മുടെ ഇന്റർനെറ്റ്. ഡിമോണിക് ഇൻഫ്ലുവൻസ്, അതുവരെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല കേട്ടോ. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ദൈവം എന്റെ മനസ്സിലേക്ക് എത്തുന്ന ചിന്തയാണ്, നീ ഇപ്പോൾ എന്റർ ചെയ്യാൻ പോകുന്നത്, യു ആർ എന്ററിങ് എ ഡേഞ്ചറസ് സോൺ, കെയർഫുൾ. എന്താ റീസൺ ഞാൻ പറയാം. ഇന്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ള, ഏറ്റവും കൂടുതൽ കാര്യങ്ങളുള്ളതെല്ലാം ഫോണോഗ്രാഫിയാണ്. ഏറ്റവും കൂടുതൽ ട്രാഫിക് എവിടെയുള്ള, ഞാൻ പറഞ്ഞിട്ടുണ്ട്, വൻകിട കമ്പനികൾ പോലും അവർ ഫോൺ ഇറക്കുന്നുണ്ട്. ഇനി ഈ ഫോണിന്റെ എല്ലാ പില്ല് ഒത്തിരി സെയ്റ്റാനിക് വർഷിപ്പേഴ്സ് ഉണ്ട്. കാരണം പിശാചിന്റെ തന്ത്രമാണ് മനുഷ്യനെ പാപത്തിൽ വീഴ്ത്തി അവനെ ദൈവത്തിൽ നിന്ന് അകറ്റണം. അവൻ കുറ്റബോധമുള്ള ആത്മീയനാണെങ്കിൽ അവൻ കുറ്റബോധം അടിച്ച് ജീവിക്കണം, മറ്റവനാണെങ്കിൽ അവൻ കുറച്ചും കൂടെ ചെടികനാക്കി തരണം. സെയ്റ്റാനിക് ആൾക്കാരാണ് ഒത്തിരി ഫോൺ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നിനക്കറിയാവോ കാര്യം, പക്ഷെ ഞാനതിനെ ഇന്റർനെറ്റ് ഡിഫൈൻ ചെയ്ത നെസസറി ഈവൻ എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമാണ്. കത്താവിന്റെ മനസ്സിൽ പിക്ചർ തന്നു. പക്ഷെ ഇതിന്റെ നല്ല വെബ്സൈറ്റുകളല്ലേ ഉണ്ട്, നല്ല ക്രിസ്ത്യൻ വെബ്സൈറ്റ്സ് ഉണ്ട്. അതൊരു മൂലയ്ക്ക് കിടക്കുക. എന്റെ മനസ്സിൽ ദൈവം തന്നൊരു പിക്ചർ ഇതാ, ഒത്തിരി അഴുക്ക് നിറഞ്ഞ കിടക്കുന്ന ഒരു മുറി, അതിന്റെ മൂലയിൽ കുറച്ച് നല്ല കാര്യങ്ങൾ കിടപ്പുണ്ട്. ഓക്കെ, ആ മുറി മുഴുവൻ മുറിയിൽ ഒത്തിരി അഴുക്കുകളാണ്. പക്ഷെ അതിന്റെ ഒരു കോർണറിൽ കുറച്ച് നല്ല കാര്യമുണ്ട്. അപ്പൊ ഞാൻ ഈ നല്ല കാര്യം എടുക്കാൻ വേണ്ടി പോകുന്നത് ജോൺ പൈപ്പറിന്റെ മെസ്സേജ്, പോൾ വാഷറിന്റെ മെസ്സേജ്, വാറൻ വെസ്ബിയുടെ മെസ്സേജ്, ഇത് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഫൈൻ, പക്ഷേ പോകുമ്പോ ഓർത്തോണം ഞാൻ അഴുക്ക് നിറഞ്ഞൊരു സ്ഥലത്തൂടെയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, അഴുക്ക് നിറഞ്ഞ സ്ഥലത്തൂടെ പോകുമ്പോൾ എവിടെങ്കിലുമൊക്കെ അഴുക്ക് പറ്റാനായിട്ട് എന്തുണ്ട്, സാധ്യതയുണ്ട് എന്നറിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. മെസ്സേജ് ജോൺ പേപ്പറായിരിക്കും, മെസ്സേജ് വാർമേഴ്സിന്റെ ആയിരിക്കും, മെസ്സേജിൽ പോൾ വാഷർ ആയിരിക്കും, മെസ്സേജ് സാജി ബ്രദർ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ചർച്ചിന്റെ മെസ്സേജ് ആയിരിക്കും, വാട്ടർ ഇറ്റ് മേ ബി. പക്ഷേ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒത്തിരി അഴുക്ക് നിറഞ്ഞ മുറിക്കകത്തൂടെ നമ്മൾ പോകുന്നത്. അതുകൊണ്ട് അഴുക്ക് പറ്റാനായിട്ട് എന്തുണ്ട്, സാധ്യതയുണ്ട്. അതുകൊണ്ട് കെയർഫുൾ പോകണം. നല്ല എനിക്ക് പറഞ്ഞിട്ട് തെറ്റിദ്ധരിക്കരുത്. കാരണം നമ്മൾ ഒത്തിരി സൗകര്യങ്ങൾ വർക്ക് ചെയ്യുന്നത് നെറ്റുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സിലാണ്, അതിലാണ് അവരൊത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത്. ഉപയോഗിക്കരുത്. നല്ല എനിക്ക് പറഞ്ഞു നിന്റെ അടുത്ത് നല്ല കാര്യങ്ങൾ അതിനകത്തുണ്ട്. പക്ഷെ മേജർ കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം അറിയാവോ, എന്റെ ജഡത്തിന്റെ ബലഹീനത അറിയുന്ന ഞാൻ എന്ത് ചെയ്യണം, ഞാൻ നിലവിളിക്കണം, എന്റെ കർത്താവേ, ഞാൻ പോകാൻ പോകുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയയിലൂടെയാണ്, ഇനി കൃപ തന്ന് എന്നെ നിർത്തണേ, കൃപ നിർത്തണേ. നെറ്റിൽ കയറുന്ന ഓരോ സഹോദരന്മാരും ഈ പ്രാർത്ഥനയോടുകൂടി വേണം എന്ത് ചെയ്യാനായിട്ട്, നെറ്റ് ആക്സസ് ചെയ്യാനായിട്ട്. കാരണം ലോകത്തിന്റെ കളങ്കോ, ഞാൻ പറഞ്ഞിട്ടുണ്ടാവാക്കിയോ അല്ലേ, ലോകത്തിന്റെ കളങ്കം പറ്റാതെ വണ്ണം തന്നെ തന്നെ സൂക്ഷിക്കുന്നതാണ് ഗോഡ്ലിനെസ് എന്ന് ജെയിംസിന്റെ ചാപ്റ്ററിലുണ്ട്. ജെയിംസ് ആ വാക്യം വേണം നിങ്ങൾ എടുത്തു. ദൈവരാശനോട് സംസാരിക്കാൻ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് അറിയത്തില്ല. ജെയിംസ് 1:27 27-ാം വാക്യം.
പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കല്പിച്ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകും.
ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാക്കുന്ന, ഇംഗ്ലീഷിൽ കീപ് ഹിംസെൽഫ് അൺസ്പോട്ടഡ് ഫ്രം ദ വേൾഡ്. ഞാൻ ചെറുപ്പക്കാരെ മാത്രം ഉദ്ദേശിച്ചല്ല പറഞ്ഞെ, ഞാൻ എല്ലാവരും ഉദ്ദേശിച്ചത് പറഞ്ഞു. കാരണം നമ്മൾ നെറ്റിൽ ഇപ്പം ഒരു പോൾ വാഷറിന്റെ മെസ്സേജ് യൂട്യൂബിൽ കാണുമ്പോൾ സൈഡിൽ ഒത്തിരി സജഷൻസ് വരും. ചിലതൊക്കെ പോൾ വാഷറൊക്കെ ആയിരിക്കും, പക്ഷേ അതിൻ്റെ അകത്ത് മോശമായ ഒത്തിരി വീഡിയോസ് ഇതിന്റെ സൈഡിൽ വരും. പക്ഷെ എനിക്കൊരു ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞൊരു പ്രശ്നം എനിക്കുണ്ട്. എന്റെ ജഡത്തിലുള്ള ഏറ്റവും വലിയ അപകടം പിടിച്ചൊരു സാധനം എന്നറിയാവോ, എന്നാ ക്യൂരിയോസിറ്റി. പാപത്തിന്റെ തുടക്കം എവിടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യൂരിയോസിറ്റിയിൽ നിന്നാണ് പാപം ആരംഭിക്കുന്നത്. ആ പോയി നോക്കിയതുകൊണ്ടല്ലേ പ്രശ്നം ഉണ്ടായത്. എന്താ എവിടെ ഹൗവ തുടങ്ങിയത്? എന്താ അവള് ദൈവം പറഞ്ഞു ആ വഴിക്കൂടെ പോലും പോയിരുന്നു പറഞ്ഞത് പറിച്ചു നിന്നത്. പക്ഷെ ഹൗവയ്ക്ക് ഒരു ആഗ്രഹം, എന്താ അത് കാര്യം അറിയാനുള്ള ഒരു ആഗ്രഹം, ക്യൂരിയോസിറ്റി. അപ്പൊ ഈ ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ യൂട്യൂബിൽ പോൾ വാഷറെ കാണുമ്പോഴും നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഒരു പടപ്പ ഈ സൈഡിൽ എന്താന്ന് അറിഞ്ഞാൽ മതി. ചിലര് പാപത്തിൽ വീഴുന്നില്ല, എന്നാ അറിയോ, പാപത്തിന്റെ വക്കിലൂടെ ഇങ്ങനെ പോകും, ഭയങ്കര ശരിക്കൂടെ പോകുന്നത് എന്ന് പറഞ്ഞ ഈ മരണക്കിടന്റെ അകത്ത് ഒരാൾ കിടന്ന് കറങ്ങുന്ന കണ്ടില്ലേ, കണ്ടോ, വക്കിലൂടെ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കും. ഒത്തിരി പേര് വക്കിലൂടെ പോകുന്നു, വീഴുന്നില്ല. ഞാൻ പറഞ്ഞത് കുറച്ചുനാൾ വക്കിലൂടെ പോയാൽ വീഴാനായിട്ടുള്ള ഒരു അപകട സാധ്യതയുണ്ട്. ക്യൂരിയോസിറ്റി ഹാസ് നോ ക്യൂർ. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതിന്റെ റീസൺ എന്താ പറയുക, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് ആവശ്യം. ഇപ്പൊ എബനാണ് വരുന്ന പ്രോജക്റ്റിനെല്ലാം ഇന്റർനെറ്റ് ചെന്ന് അവിടെ നിന്ന് പണം അതെല്ലാം എടുത്ത് ഒട്ടിക്കണം പിടിക്കണം എന്നൊക്കെ പറഞ്ഞ സ്ഥിരം പരിപാടിയാണ് കോളേജ്. എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും പ്രോജക്റ്റ് മുഴുവൻ ചെയ്യുന്നത് ഇന്റർനെറ്റിൽ നിന്നാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെല്ലാവരും അവരുടെ യൂസ് ഡെവ് ആന്റിക്രൈസ്റ്റ് ഇതിലൂടെയാണ് ഭരിക്കാൻ പോകുന്നത്. കാരണം എല്ലാവരും നെറ്റിന്റെ അകത്തിട്ട് കുടുക്കി. ഇന്റർനെറ്റ് എന്ന് ഞാൻ പറഞ്ഞ എന്റെ ഒരു ടെർമിനോളജിയാണ് നെറ്റിൽ കുടുക്കുക. ഇന്റർനെറ്റ് നെറ്റിന്റെ അകത്ത് ഒരു എന്ത് ചെയ്യുക, ഇടുക, കൊടുക്കുക എന്നുള്ളൊരു പരിപാടി. അപ്പൊ ആന്റി ക്രൈസ്റ്റ് ഈ ടെക്നോളജി വെച്ചാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ലോകം മുഴുവനും കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. പക്ഷെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ചില കാര്യങ്ങൾ. പിള്ളേർ പഠിക്കുന്നുണ്ട്, പ്രോജക്ടിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അവിടെ അവിടെ പോയി പറ്റത്തില്ല പറയുന്നത് കാര്യമില്ല. വി ഹാവ് ടു യൂസ് ഇറ്റ്, വി ഹാവ് ടു യൂസ് ഇറ്റ്. പക്ഷേ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡേഞ്ചറസ് സോണിലേക്കാണ് എൻ്റർ ചെയ്യുന്നുള്ള ബോധ്യത്തോടെ കഥാവേ. ഈ പ്രശ്നം ആണെന്ന് അറിയോ, അതെ നേരത്തെ പറഞ്ഞു തന്നെ, പ്രശ്നം എന്റെ ജഡം ബലഹീനമാണെന്നുള്ള ഈ പ്രശ്നം. എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല, പക്ഷെ ഞാൻ ഇതൊന്നും ചിന്തിക്കുന്നില്ല, ഞാൻ കൂടുതലായിട്ട് കാര്യങ്ങൾ നടക്കുകയാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇതേ കിടക്കും താഴെ, പിന്നെ കുറ്റബോധമായി, യോ നിരാശയായി. നേരെ മറിച്ച് എന്റെ ജഡത്തിന്റെ ബലഹീനം തിരിച്ചറിയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, എന്റെ കർത്താവ് എനിക്ക് ഒരു നന്മ എന്റെ ഉള്ളിലില്ല, എന്നെ എന്നെ പരിശുദ്ധാത്മാവിനെ സ്ട്രെങ്തൻ ചെയ്യണേ, എന്നെ ബലപ്പെടുത്തണമേ, കൃപ എനിക്ക് തരണേ എന്ന് ഞാൻ കർത്താവിൽ ആശ്രയിക്കുമ്പോൾ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ കൃപ നമ്മിലേക്ക് പകർന്ന് ദൈവം നമ്മളെ ബലപ്പെടുത്തി നിർത്തും. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. സമയമാണ് ഞാൻ അവസാനിപ്പിക്കുക. ഇതിനെക്കുറിച്ച് എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. ഈ ജഡവും ആത്മാവും എന്താണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളൊന്നും റിപ്പീറ്റ് ചെയ്യാം. ഒന്ന്, ഈ നമ്മുടെ ഉള്ളിൽ ജഡം അത് ബലഹീനമാണ്, അത് നമ്മളെ മരണത്തിലേക്ക് നയിക്കുന്നതാണ്, അത് പാപകരമാണ്, എന്റെ ഉള്ളിൽ പാപം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ ദൈവം അതിന് ചെയ്ത ഒന്നാമത്തെ കാര്യം, ഈ ജഡത്തെ ജയിക്കുവാൻ ആത്മാവിനെ ഉള്ളിൽ തന്നു. അതുകൊണ്ട് തിരിച്ചറിയണം, എന്റെ ഉള്ളിൽ ആത്മാവുണ്ട് ഈ ബോധ്യത്തോടുകൂടെ നടക്കാനായിട്ട്. രണ്ടാമത്തെ കാര്യം, ഓരോ സാഹചര്യങ്ങളിലും എന്റെ ബലഹീനത തിരിച്ചറിഞ്ഞ് ആത്മാവിലാശ്രയിക്കണം, കർത്താവിലാശ്രയിക്കണം. നമ്മൾ നാളുകൾ കഴിയുന്നതോടെ ലോകം മോശമായിക്കൊണ്ടിരിക്കുക, സ്വലങ്ങൾ ലോകം മോശമായിക്കൊണ്ടിരിക്കുക. പരസ്യം പോലും ശരിയില്ലാത്തൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. പരസ്യം പോലും ശരിയില്ല, എല്ലായിടത്തും ഫ്ലക്സുകൾ നടന്നിരിക്കും. പക്ഷേ നമ്മുടെ ഭാഗത്ത് അവൻ നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മുടെ ജയത്തോടെ നിർത്തും.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org